ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. എപ്പോഴും റൈറ്റ് എന്ന് സംസാരമധ്യേ പറഞ്ഞു ശീലിച്ചിരുന്ന ഒരു ലെഫ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിന്, സഖാവ് എ കെ നായനാർ. റൈറ്റ് എന്ന് പറഞ്ഞ നായനാർ ഒരു തെരഞ്ഞെടുപ്പിൽ റോങ് കാണിച്ചുവെന്ന ആക്ഷേപം ഉയരുകയും വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാകുകയും ചെയ്തു. 1999 സെപ്റ്റംബർ 11 അന്നൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നായനാരുടെ ജന്മസ്ഥലമായ കല്യാശ്ശേരിയിലെ പോളിടെക്നിക് ബൂത്തിലാണ് നായനാർക്ക് വോട്ട്. അന്നത്തെ SFI നേതാവ് AP അബ്ദുള്ളക്കുട്ടിയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ ഇടതുപക്ഷത്തിനുവേണ്ടി മത്സരിക്കുന്നത്, UDF സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രനും. അന്നത്തെ അത്ഭുതക്കുട്ടി പിന്നീട് മുല്ലപ്പള്ളിയുമായി തോളിൽ കൈയിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചതും പിന്നീട് അവിടെയും ചുവടുറപ്പിക്കാതെ BJPയിൽ ചേർന്നതും ചരിത്രം. വോട്ടെടുപ്പ് ദിവസം നായനാരും ഭാര്യയും പോളിംഗ് ബൂത്തിലെത്തി. നായനാർ വോട്ട് ചെയ്യാൻ വരുന്നത് പ്രമാണിച്ച് വലിയൊരു സംഘം ഫോട്ടോഗ്രാഫർമാർ നിരന്നു നിന്നിരുന്നു. ഇന്നത്തെ പോലെ ടെലിവിഷൻ ചാനലുകൾ ഇല്ലാതിരുന്ന കാലം, പത്ര ഫോട്ടോഗ്രാഫർമാരും അവരുടെ ഫോട്ടോകളും കൊണ്ടാടപ്പെട്ട കാലമായിരുന്നു. നായനാർ ബൂത്തിനകത്ത് കയറി വോട്ട് രേഖപ്പെടുത്തി. 1999 ബാലറ്റ് പേപ്പറിലാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. വോട്ടിംഗ് മെഷീനെക്കുറിച്ച് ഇന്ത്യ ചിന്തിച്ചിട്ടുകൂടിയില്ല. വോട്ട് രേഖപ്പെടുത്തിയ നായനാരുടെ ചിത്രങ്ങൾ പത്ര ഫോട്ടോഗ്രാഫർമാർ പകർത്തി. പിറ്റേന്ന് മലയാള മനോരമ പത്രത്തിൽ വലിയൊരു ചിത്രവും വാർത്തയും തുടർന്ന് വലിയ വിവാദവും. AK നായനാർ ജനപ്രാതിനിധ്യ നിയമം ലംഘിച്ചു എന്നാണ് വാർത്ത. വോട്ട് രഹസ്യമായി ചെയ്യേണ്ടതാണ്, അത് പരസ്യമാക്കി ചെയ്തു എന്നാണ് AK നായനാർക്കെതിരെയുള്ള ആക്ഷേപം. അത് തെളിയിക്കുന്ന വിധത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബാലറ്റ് പേപ്പർ ഉയർത്തിക്കാട്ടുന്ന നായനാറിന്റെ ചിത്രം കൂടി മനോരമ പത്രം കൊടുത്തിരുന്നു. ചാനലുകൾ ഇല്ലാതിരുന്ന കാലമായിട്ടുകൂടി വിവാദം പടർന്നു. ഒടുവിൽ നായനാർ പത്രസമ്മേളനം നടത്തി. വാദി പ്രതിയാവുന്ന വിധത്തിൽ നായനാർ മനോരമയെ കുടഞ്ഞു.
ആരെയാണ് കടത്തി വിട്ടത്, ആരാ കടന്നത് അന്വേഷിക്കും. ഏത് പത്രത്തിന്റെ ആളാ അതിന്റെ അകത്ത് ഫോട്ടോ എടുക്കാൻ കടന്നത്, ആരാ എടുത്തത്, ദാറ്റ് മസ്റ്റ് ബി എൻക്വയർഡ്. കാരണം ചെയ്യാൻ പാടില്ല, അത് നിയമപ്രകാരം അതാണ്, ഇലക്ഷൻ റൂൾസ് പ്രകാരം അതിന്റെ അകത്ത് എടുക്കാൻ പാടില്ല. അപ്പൊ എടുത്തത് ആര്, അതിനുള്ളിൽ കടത്തി വിട്ടത് ആര്, കടന്നത് ആര് അന്വേഷിക്കണം. ഇട്ടത് തന്നെ നോക്ക്, ഇങ്ങനെ ഒരു ചിഹ്നയിലില്ല, ഈ ചിഹ്നയിലില്ല പോളിംഗില്.
ഫോട്ടോ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന് നായനാർ, സൂപ്പർ ഇമ്പോസ് ചെയ്ത് ചേർത്തതാണ് ബാലറ്റ് പേപ്പറിന്റെ ചിത്രം എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ കൂടി നായനാർ പറഞ്ഞു. പറഞ്ഞത് AK നായനാർ ആയതിനാൽ അതിൽ നർമ്മം കൂടി കലർന്നു. ഓനത് ചെയ്തത് എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാലോ എന്ന മട്ടിലായിരുന്നു പലതും.
ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ. ഈ ആർട്ടിഫിഷ്യൽ കൃത്രിമ ഫോട്ടോ ഇങ്ങനെ ഇതിൽ വന്നു, മനോരമയിൽ വന്നു. ഞാൻ അറിയില്ല, ഐ ഡോണ്ട് നോ ആരെല്ലാം കൂട്ടുമക്കേറുന്നുള്ളത്. ഫസ്റ്റ് അരിവാൾ ചിഹ്നമാണ്, അതെനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, എൻക്വയറി ചെയ്യണം. ഫസ്റ്റ് അരിവാളല്ലേ ഈ, ഇതെങ്ങനെ വന്നു,
ക്ലിയർ അല്ല
ഈ കൃത്രിമം എങ്ങനെ വന്നു. ഞാൻ ഇപ്പോഴത്തെ ഒപ്പിടുക, എന്നിട്ട് ഇതേ ഇവിടെ വരിക. എങ്ങനെ അതിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം കാണുന്നുമില്ല, അപ്പൊ ഇവിടെ പോയി.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. നായനാർ പറഞ്ഞതല്ല, മനോരമയിലെ ചിത്രമാണ് ശരി എന്ന് അന്നത്തെ പ്രതിപക്ഷം വാദിച്ചു നോക്കി. ആര്യാടൻ മുഹമ്മദ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി.
ഒന്നാമത്തെ ചിഹ്നം തന്നെയാണ് അരിവാൾ ചുറ്റിക. ഇത് ഈ ഫോട്ടോയില് സീല്, ഇത് വേറെ കാൻഡിഡേറ്റിന്റെ ചിഹ്ന പുസ്തകത്തിന്റെ സ്റ്റാൻഡ്.
കുറ്റം തെളിഞ്ഞാൽ വോട്ട് റദ്ദാക്കപ്പെടുന്നത് കൂടാതെ 500 പിഴ അടക്കേണ്ടി വരുന്നതാണ് അന്നത്തെ ആ കേസ്. സംഭവം അന്വേഷിക്കാൻ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ സിയാൽ ചാറ്റർജിയെ തന്നെ അന്വേഷണത്തിന് നിയോഗിച്ചു. പക്ഷേ വലിയ കോലാഹലങ്ങളൊന്നുമില്ലാതെ കേസ് അവസാനിച്ചു. നായനാർക്കെതിരെ നടപടിയും ഉണ്ടായില്ല. ജനപ്രാതിനിധ്യ നിയമം എന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് നിയമങ്ങളാണ്. അതിൽ സാർവത്രികമായ പ്രായപൂർത്തി വോട്ടവകാശം എന്നത് തന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശില. ഭരണക്രമത്തിൽ ജാതി, മത, വർഗ, ലിംഗഭേദമന്യേ 18 തികഞ്ഞ എല്ലാ പൌരന്മാർക്കും വോട്ടവകാശം നൽകിയിരിക്കുന്നു. ഭൂസ്വത്ത്, പദവി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവയൊന്നും ഇതിനൊരു മാനദണ്ഡമല്ല. ഒരു നിയോജക മണ്ഡലത്തിൽ സാധാരണ താമസക്കാരനായ ഒരു പൌരന് പ്രസ്തുത നിയോജക മണ്ഡലത്തിലെ പൊതു വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാം. മറ്റുവിധത്തിൽ അയോഗ്യത ഉണ്ടായിരിക്കാനും പാടില്ല. ബുദ്ധിസ്ഥിരതയില്ലായ്മ, ക്രിമിനൽ കുറ്റങ്ങളിൽ പെടുക, അഴിമതിയിലോ നിയമരഹിത പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുക തുടങ്ങിയവ നിയമപ്രകാരമുള്ള അയോഗ്യതയ്ക്ക് കാരണമായേക്കും. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള ഓരോ പ്രാദേശിക നിയോജക മണ്ഡലത്തിലേക്കും പൊതുവായ വോട്ടർ പട്ടികയാണ് ഉണ്ടാവുക. വോട്ടവകാശം ഉള്ള ഒരാൾ ഈ പട്ടികയിൽ ഒരു സമ്മതിദായകൻ എന്ന നിലയിൽ പേര് ചേർത്തിരിക്കണം. ഓരോ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് പട്ടിക പുതുക്കാറുമുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ കളിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ കള്ളവോട്ട് വിവാദങ്ങൾ. കള്ളവോട്ട് വീഴുന്ന പലവിധ വഴികളുണ്ട്. ഒന്ന്, ഇരട്ട വോട്ടാണ്. വീടിരിക്കുന്നിടത്ത് വോട്ടുള്ളവർ ജോലിക്കായി താമസിക്കുന്നിടത്തും വോട്ട് ചേർക്കും. BLO പരിശോധന കൃത്യമല്ലെങ്കിൽ രണ്ടിടത്തും വോട്ട് കിടക്കും. ഒരിടത്ത് വോട്ടറും രണ്ടാമത്തെ ഇടത്ത് പാർട്ടിയും വോട്ട് ചെയ്യും. രണ്ടാമത്തെ വഴി പോസ്റ്റൽ ബാലറ്റ് വഴിയാണ്. തപാൽ വോട്ടിന് അർഹതയുള്ളവർ ഒരുമിച്ച് താമസിക്കുന്ന ക്യാമ്പുകളിലേക്കും മറ്റും തപാൽ ബാലറ്റ് എത്തുമ്പോൾ അത് പലപ്പോഴും കൂട്ടത്തോടെ കൈപ്പറ്റി വോട്ട് ചെയ്ത് മടക്കുന്ന രീതിയുണ്ട് എന്നും ആക്ഷേപമുണ്ട്. കാഴ്ച പരിമിതർക്കും അവശർക്കുമാണ് സാധാരണ കമ്പാനിയൻ വോട്ട് അല്ലെങ്കിൽ സഹായി വോട്ട്. എന്നാൽ വോട്ടറുടെ സമ്മതം പോലുമില്ലാതെ സഹായി തനിക്ക് ഇഷ്ടമുള്ളയാൾക്ക് വോട്ട് ചെയ്യും. സ്ഥലത്തില്ലാത്തവർക്കും വോട്ടുണ്ട്. വിവാഹമോ ജോലിയോ മൂലം ബൂത്തിൽ സ്ഥിരമായി താമസമില്ലാത്തവർ, മരിച്ചുപോയവർ, വീടു മാറിയവർ എന്നിവരുടെ പട്ടിക BLO ശേഖരിച്ച് പ്രിസൈഡിംഗ് ഓഫീസറെ ഏൽപ്പിക്കണം എന്നാണ് ചട്ടം. എന്നാൽ BLO മിക്കവരും ഇങ്ങനൊരു പട്ടിക തയ്യാറാക്കാറില്ല. എതിർകക്ഷിയുടെ ഏജന്റിനെ മർദ്ദിച്ച് ഓടിക്കുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം സംഘടിതമായി ബൂത്തിൽ കയറി കൂട്ടത്തോടെ മറ്റുള്ളവരുടെ വോട്ട് ചെയ്യുന്ന രീതിയുമുണ്ട്. അതിനെ ബൂത്ത് പിടുത്തം എന്ന് പറയുന്നു. ഇതൊക്കെ മാറേണ്ട കാലമായി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാകട്ടെ. തെരഞ്ഞെടുപ്പ് ദിവസമാണ് ജനാധിപത്യം ജയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അന്നെങ്കിലും ജനങ്ങൾ ജയിക്കട്ടെ.